പ്രസ്തുത പരിണാമത്തിന് വിധേയമാകുന്ന അനുഭവത്തെ എലിയട്ട് രണ്ടായി വർഗീകരിക്കുന്നു, വികാരം, അനുഭൂതി എന്നിങ്ങനെ. കലയിലെ അനുഭവം മറ്റനുഭവങ്ങളിൽ നിന്ന് വിഭിന്നമായ ഒന്നാണ്. അത് ഒരു വികാരത്തിൽ നിന്നോ വിവിധ വികാരങ്ങളുടെ സംയോജനത്തിൽ നിന്നോ രൂപപ്പെട്ടെന്ന് വരാം. ഒരൊറ്റ വികാരത്തെയും സമാശ്രയിക്കാതെ അനുഭൂതികൾ കൊണ്ടു മാത്രം മഹത്തായ കവിതയുടെ സംരചന സാധ്യമാണ്. എലിയട്ടിൻ്റെ നിഘണ്ടുവിൽ വികാരവും അനുഭൂതിയും വിഭിന്നാർത്ഥ പദങ്ങളാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പേജ് 232. അസംഖ്യം അനുഭൂതികളുടെയും പ്രയോഗങ്ങളുടെയും പ്രതിമാനങ്ങളുടെയും ശേഖരമാണ് കവി മനസ്സ്. അവയുടെ ഏകീകരണത്തിനുള്ള പരിധിസ്ഥിതി ഉരുത്തിരിവോളം അവ കവിട കിടന്നുകൊള്ളും. ഒരു കവിതയുടെ മഹത്വം ആവിഷ്കൃത വികാരങ്ങളുടെ മഹത്വത്തെയോ സാന്ദ്രതയോ അല്ല, മറിച്ച് കലാപ്രക്രിയയുടെ സാന്ദ്രതയെ ആണ് ആവിഷ്കരിക്കുന്നത്. കവി സ്വവ്യക്തിത്വയല്ല ആവിഷ്കരിക്കുന്നത്, ആവിഷ്കരിക്കാൻ പാകത്തിലൊരു വ്യക്തിത്വം കവിക്കില്ലെന്നാണ് എലിയട്ട് അഭിപ്രായപ്പെടുന്നത്. മറിച്ച് ഒരു വിശേഷ മാധ്യമം മാത്രമേ അയാൾക്ക് ആവിഷ്കരിക്കാനുള്ളൂ. അവിടെ സമുദ്രങ്ങളും അനുഭവങ്ങളും ഒരേ വിശേഷ രീതിയിൽ സിദ്ധമായിരിക്കുന്നു. കവിതയിൽ പ്രാധാന്യം കൈവരിക്കുന്ന അനുഭവങ്ങൾ കവി എന്ന വ്യക്തിത്വത്തെ സംബന്ധിച്ചിടത്തോളം അവഗണനീയമാണെന്ന് വരാം. അയാൾക്ക് ആവിഷ്കരിക്കേണ്ടുന്ന മാധ്യമം അയാളുടെ മനസ്സ് തന്നെ. വികാരങ്ങളിൽ നവ്യത ദീക്ഷിക്കാനുള്ള പരക്കം പാച്ചിൽ വ്യർത്ഥമാണെന്ന് എലിയട്ട് അഭിപ്രായപ്പെടുന്നു. മൗലികതയുടെ വികല മാതൃകകളായിരിക്കും ഇതിൻ്റെ ഫലം. വിഭ്രാന്തി പോലെയുള്ള അമ്മാതിരി ഫലങ്ങൾ നിഷ്പ്രയോജനമത്രേ. നവ്യതയ്ക്കായുള്ള അന്വേഷണം രൂപസംവിധാനം ഭജിക്കും. ഉള്ളടക്കമാവില്ല ഇത്തരം സന്ദർഭങ്ങളിൽ രൂപത്തെ നിർണയിക്കുന്നത്. സാധാരണ വികാരങ്ങൾ തന്നെയാണ് കവിതയുടെ കുരുക്കുകൾ. അവയെ ആവിഷ്കരിച്ച് വാസ്തവികമായ വികാരങ്ങളിൽ നിന്ന് വ്യതിരിക്തമാക്കി, അതായത് അനുഭൂതികളാക്കി മാറ്റുകയാണ് കവിയുടെ കർത്തവ്യം. യഥാർത്ഥ വികാരങ്ങളിൽ അനുഭൂതികളുടെ സാന്നിധ്യമില്ലെന്ന് എലിയട്ട് വ്യഞ്ജിപ്പിക്കുന്നു. കലയിലെ വികാരം അലൗകികമാണെന്ന് ദർശിച്ച സംസ്കൃത സാഹിത്യ മീമാംസകരെ നാം ഈ അവസരത്തിൽ ഓർമ്മിക്കും. പ്രശാന്തതയിൽ അനുസൃതമാകുന്ന വികാരമല്ല കവിത. അത് വികാരമോ അനുസ്മരണമോ അല്ല, അതൊരുതരം ഏകാഗ്രവൃത്തിയാണ്. ബോധപൂർവകമോ മനഃപൂർവമോ അല്ലാത്ത ഒരു ഏകാഗ്രവൃത്തി. എന്നിരിക്കലും കവിതാരചനയിൽ ബോധം കടന്നു വരും. ബോധവും അബോധവും രചനയിൽ ആവിർഭൂതമാകേണ്ട ചില സന്ദർഭങ്ങളുണ്ട്. അവ തിരിച്ചറിയാൻ കഴിയാത്ത വ്യക്തി ചീത്ത കവിയായിരിക്കുകയേ ഉള്ളൂ. നിരീക്ഷണങ്ങളിലൂടെയും വായനയിലൂടെയും കടന്നു വരുന്ന ആർജിത ഭാവങ്ങളും കാവ്യവിഷയമാകും. അനേകം സ്രോതസ്സുകളിൽ നിന്ന് കവി ശേഖരിക്കുന്ന വിഭിന്നാനുഭവങ്ങളുടെ അബോധാത്മക സംയോഗത്തിൽ നിന്നാണ് കവിതയുടെ കണ്ണു വിരിയുന്നത്. അവയിൽ പലതും നിത്യജീവിതാനുഭവങ്ങളുടെ പട്ടികയിൽ പെടുകയില്ല. തന്മൂലം കവിതയിൽ അനുസ്മരണം സംഭവിക്കുന്നില്ല. പേജ് 233. എലിയട്ടിൻ്റെ കവിതാ ചർച്ചയിൽ കലാവിചാരം കടന്നു വരുന്നുണ്ട്. ഭൂതകാലം മൃതമല്ല, വർത്തമാനത്തിലൂടെ അത് ജീവിക്കുന്നു. കവികൾക്കും കലാകാരന്മാർക്കും തങ്ങളുടേത് മാത്രമായ അർത്ഥങ്ങളില്ല. ഓരോ കലാകാരനെയും സംബന്ധിച്ച ആസ്വാദനം മുമ്പ് ജീവിച്ചിരുന്നവരുമായി അയാൾക്കുള്ള ബന്ധത്തിൻ്റെ മാത്രം ആസ്വാദനമാണ്. ഒരു കലാകാരനെ ഒറ്റയ്ക്കെടുത്ത് മൂല്യനിർണ്ണയണം ചെയ്യാനാവില്ല. സജ്ജാത വൈജാതികൾ നിർദ്ധാരണം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ അയാളെ മൃതകലാകാരന്മാരുടെ നിരയിൽ കിടനിർത്തി നിരീക്ഷിക്കണം. പാരമ്പര്യമാണ് ആഗ്രഹം. എല്ലാം എടുക്കുന്നത് അവിടെ നിന്ന്, എല്ലാം എത്തിച്ചിരുന്നതും അവിടെ തന്നെ. ഇത് ചരിത്രാത്മക വിമർശനത്തിൻ്റെ മാത്രമല്ല, സൗന്ദര്യാത്മക വിമർശനത്തിൻ്റെയും ഒരു തത്വമാണ്. പാരമ്പര്യം TS എലിയട്ടിൻ്റെ കൈകളിൽ അർത്ഥസാന്ദ്രമായ ഒരു പദമായി തീരുന്നു. പാരമ്പര്യം എന്നാൽ പ്രാചീനരുടെ അന്ധമായ അനുകരണം എന്നല്ല അർത്ഥം. അത് സ്വയസിദ്ധവുമല്ല. ഏറെ പ്രയത്നം ചെയ്ത് ആർജിക്കേണ്ട ഒന്നാണ് പാരമ്പര്യം. അതൊരു ചരിത്രബോധമാകുന്നു. ഭൂതകാലത്തിൻ്റെ ഭൂതകാലത്വം മാത്രമല്ല, വർത്തമാനകാലത്വവും കൂടി സ്വീകരിക്കുമ്പോഴാണ് പാരമ്പര്യം അർത്ഥവത്തായ രീതിയിൽ സാംശീകൃതമാവുക. ഒരു സർഗാത്മക കലാകാരൻ താൻ ജീവിക്കുന്ന കാലത്തിലും തലമുറയിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. എല്ലാ കാലങ്ങളെയും അയാൾ ഉള്ളതുക്കുന്നു. എല്ലാ സാഹിത്യവും അയാളുടേതായിത്തീരുന്നു. ഒരു മഹാശൃംഖലയിലെ ഒരു കണ്ണി മാത്രമാണ് താനെന്ന് അയാൾ തിരിച്ചറിയുന്നു. അയാൾ തൻ്റെ കാലത്തെയും അനന്തമായ കാലത്തെയും കാണുന്നു. ചരിത്രബോധം സമയാതിത്വത്തെക്കുറിച്ചുള്ള ബോധവും കൂടിയാണ്. വർത്തമാനത്തെക്കുറിച്ചുള്ള ബോധം ഒരു തരത്തിലുള്ള ഭൂതകാല ബോധം തന്നെ. ഭൂതകാലത്തിൻ്റെ മാനകങ്ങൾ കൊണ്ടാണ് ഒരു കവി വിലയിരുത്തപ്പെടുന്നത്. എന്നുവെച്ചാൽ പൂർവ്വഗാമികളായ കവികളോട് താല്പര്യം ചെയ്ത് കൂടുതൽ മെച്ചമെന്നോ മോശമെന്നോ വിലയിരുത്തണം എന്നല്ല എലിയട്ട് വീക്ഷിക്കുന്നത്. ഒരു പുതിയ കൃതി ഒരർത്ഥത്തിൽ പുതിയ കൃതിയല്ല. അങ്ങനെ സംഭവിച്ചാൽ അതൊരു കലാസൃഷ്ടി ആയിരിക്കുകയില്ല. പാരമ്പര്യത്തിൽ സ്ഥാനം നേടുന്ന കൃതിയെ മാത്രമേ എലിയട്ട് അംഗീകരിക്കുന്നുള്ളൂ. പേജ് 234. ഭൂതകാലത്തിൻ്റെ വർത്തമാന നിമിഷത്തിൽ ജീവിക്കാതിരുന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കവി മനസ്സിലാക്കാൻ പോകുന്നില്ല. കാവ്യമാണ് പ്രധാനം. കവിതയ്ക്ക് അതിൻ്റേതായ സ്വാതന്ത്ര്യാസ്തിത്വമുണ്ടെന്ന് എലിയട്ട് വിധിക്കുന്നു. കവി വ്യക്തിത്വത്തിലല്ല, കാവ്യ വ്യക്തിത്വത്തിലാണ് വായനക്കാരനും ശ്രദ്ധിക്കേണ്ടത്. ഗ്രന്ഥകർത്താവിൽ നിന്നും സ്വതന്ത്രമാണ് കവിത. അത് കവിതയുടെ ജീവചരിത്രത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു. കവിയുടെ ദർശനത്തിൽ നിന്നും, വികാരത്തിൽ നിന്നും, അനുഭൂതിയിൽ നിന്നും വിഭിന്നമാണ് കവിതയിൽ തെളിയുന്ന ദർശനവും വികാരവും അനുഭൂതിയും. കവിതയിലെ വികാരം സാർത്ഥകം ആയിരിക്കണം. കവിയുടെ ചരിത്രത്തിലല്ലാതെ കവിതയിൽ തന്നെ ജീവിക്കുന്ന വികാരമാണ് സാർത്ഥകം. കവിതയിലെ വികാരത്തെ അവ്യക്തമാക്കുന്നമെന്ന് വിശേഷിപ്പിക്കുന്നത് ഈ ഒരർത്ഥത്തിലും കൂടിയാണ്. കൃതിക്ക് വേണ്ടി ഗ്രന്ഥകാരൻ തന്നെ തന്നെ സമർപ്പിക്കണമെന്ന് എലിയട്ട് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് അന്തസ്സായ വിമർശനം, നല്ല ആസ്വാദനവും കവിയല്ല, കവിതയെ ആണ് കേന്ദ്രീകരിക്കേണ്ടത്. നിരൂപണധർമ്മം. കല, പാരമ്പര്യം എന്നിവയെ സംബന്ധിച്ച സ്വകീയ ദർശനത്തിൽ നിന്നാണ് എലിയട്ടിൻ്റെ നിരൂപണ നിലപാടുകൾ ഉരുത്തിരിയുന്നത്. അഭിരുചി തിരുത്തുക, കലാസൃഷ്ടി വിശകലനം ചെയ്യുക, ഇവയാണ് വിമർശനത്തിൻ്റെ ധർമ്മങ്ങൾ. സാഹിത്യത്തിൻ്റെ ആസ്വാദനവും അവതാരണവും പരിപോഷിപ്പിക്കാനുള്ള ബാധ്യതയും വിമർശകനുണ്ട്. ദ ഫംഗ്ഷൻ ഓഫ് ക്രിറ്റിസിസം, ദ ഫ്രണ്ടയർ ഓഫ് ക്രിറ്റിസിസം എന്നീ പ്രബന്ധങ്ങളിൽ എലിയട്ടിൻ്റെ വിമർശനാദർശങ്ങൾ നാം വായിച്ചറിയുന്നു. വിമർശനം സ്വർഗവൃത്തിയിലും അന്തർഭൂതമാണെന്ന് എലിയട്ട് വിശ്വസിക്കുന്നു. കാവ്യരചനയിലെ സംയോജനങ്ങളിലും നിർമ്മാണങ്ങളിലും മിനുക്കുപണികളിലുമൊക്കെ വിമർശനം കടന്നുവരും. ഒരെഴുത്തുകാരൻ കാവ്യനിർമ്മാണ വേളയിൽ എടുത്തുപയോഗിക്കുന്ന വിമർശനമാണ് കൂടുതൽ ഉത്തമം. സ്വർഗവൃത്തിയിൽ കടന്നുകയറുന്ന വിമർശനത്തെ എലിയട്ട് വർക്ക്ഷോപ്പ് ക്രിറ്റിസിസം എന്ന് വിളിക്കുന്നുണ്ട്. സർഗക്രിയയിൽ സംഭവിക്കുന്ന വിസ്മയങ്ങളെക്കുറിച്ച് കവിക്ക് അറിയാവൂ. തന്മൂലം കാവ്യവിമർശത്തിനുള്ള ശേഷി കവിക്ക് ഏറും. മറ്റുള്ളവർക്ക് ഉള്ളതിലധികം വിമർശന ദക്ഷത കവിക്കുണ്ട്. സർഗവൃത്തിയിൽ ഒരു നല്ല ശതമാനം വിമർശന വൃത്തിയാണ്. അതേസമയം വിമർശനത്തിന് സർഗാത്മകമാകാൻ സാധ്യമല്ല. പേജ് 235. സർഗാത്മക വിമർശനം സർഗവുമല്ല, വിമർശനവുമല്ല. കാരണം വിമർശനം അതിൽ തന്നെ വിശ്രമിക്കുന്ന ഒരു രചനയല്ല, മറ്റൊന്നിനെക്കുറിച്ച് പഠനമാണ്. വസ്തുബോധമാണ് നിരൂപകന് ഉണ്ടാകേണ്ട ഒരു ഗുണം. ഗ്രന്ഥകാരനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന വിമർശനം ഫിക്ഷനാണ്. ഇംപ്രഷനിസ്റ്റ് നിരൂപണത്തെ എലിയട്ട് തള്ളിക്കളയുന്നു. നിരൂപകന്റെ ഉപകരണങ്ങൾ താരതമ്യവും അപഗ്രഥനവുമാണ്. നല്ല നിരൂപണത്തിൽ അവ്യക്തത പ്രവർത്തിക്കുന്നു. ആന്തരിക ശബ്ദമല്ല നിരൂപകനെ നയിക്കുന്നത്, തനിക്കതീതമായ ചില പ്രമാണങ്ങളാണ് നിരൂപകനെ നയിക്കുന്നത്. മുൻവിധികളുടെ അനുഗാമിയല്ല വിമർശകൻ, വസ്തുനിഷ്ഠതയിലാണ് അയാൾ ചോടുറപ്പിക്കുക. പരിശീലനം നേടിയ ഭാവുകത്വം വിമർശന് ഉണ്ടായിരിക്കണം. ഘടനാപരമായ തത്വങ്ങളിൽ അയാൾ നിഷ്ണാതുനുപമായിരിക്കണം. വൈകാരിക സമുദ്രകളിൽ അധിഷ്ഠിതമായ വിമർശനം കൽപ്പന മാത്രമാണ്. പാരമ്പര്യബോധം വിമർശകനുണ്ടായിരിക്കണമെന്ന് എലിയട്ട് പ്രസ്താവിക്കുന്നു. കവിതയിലെ സംഗീതത്തെക്കുറിച്ചുള്ള ധാരണയും അയാൾക്ക് അത്യാവശ്യമാണ്. വായനക്കാരൻ്റെ മുന്നിലേക്ക് പുസ്തകം നീക്കി വയ്ക്കുകയാണ് നിരൂപകൻ. അയാൾ വിധികർത്താവ് ആവേണ്ടതില്ല. വായനക്കാരൻ അവൻ്റേതായ തീരുമാനം എടുത്തുകൊള്ളും. അതിനുള്ള കരുക്കൾ ഒരുക്കുക മാത്രമാണ് വിമർശകൻ. കവിയെ സംബന്ധിച്ച പൊതുചർച്ചയിൽ സൈദ്ധാന്തികവും ഒറ്റയൊറ്റ കൃതികളെ സംബന്ധിച്ച ചർച്ചകളിൽ പ്രായോഗിക്കുകയുമാണ് വിമർശനം. ഇത് മനസ്സിലാക്കുകയും ഭൂതകാല പാഠങ്ങൾ സഞ്ചയിക്കുകയും ചെയ്തിട്ടുള്ള ഒരാൾക്ക് നല്ല വിമർശകനാകാൻ കഴിയും.